Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
വിവേക്ഷേഭ്യ അഹോസിത് വിദ്യാകർമ്മഭ്യം സംഹതാഭ്യം വിദ്യായാം വാ കർമാപേക്ഷയ ഉദ കേവലായ ഏവ വിദ്യയാ വിദ്യായ ഇതി. ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയം നിഷേധിക്കുകയാണ്. ജ്ഞാനകർമ്മം സമുച്ചയത്തെ ഭാഷകാരൻ സർവത്ര നിഷേധിക്കുന്നുണ്ട്. ഗീതയിൽ പലതവണ നിഷേധിച്ചിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്തതാണ് പുരുഷത്തുകളിലല്ല, സന്ദർഭം തിരഞ്ഞെടുത്തല്ല നിഷേധിക്കുന്നു. ഇവിടെ അത് കുറച്ചുകൂടി വിപുലമായി ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പല വികല്പങ്ങളെ നിഷേധിക്കുന്നു. അത് മാത്രമല്ല, ഇവിടുത്തെ പ്രത്യേകത സർവത്ര കർമ്മത്തിന്റെ പ്രാധാന്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നു. ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് ഉപാസനയും മറ്റും നടന്നുകൊണ്ടായിരിക്കും. ഇവിടെ കർമ്മത്തിന്റെ പ്രയോജനം എന്താണ് കൂടി പറയുന്നത്. മറ്റു സ്ഥലങ്ങളിൽ കർമ്മത്തെ പാടെ നിഷേധിക്കുകയാണ്, ഇവിടെ അതല്ല. ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നതോടൊപ്പം കർമ്മം ആവശ്യമുള്ളതാണ്, അത് ജ്ഞാനത്തെപ്പോലെ തന്നെ അത്യന്താപേക്ഷിതമാണെന്ന് കൂടി പറയുന്നുണ്ട്. സാധാരണ അദ്വൈതികൾ കർമ്മത്തെ പാടെ നിഷേധിക്കും. കർമ്മത്തിന് യാതൊരു പ്രസക്തിയുമില്ല, കർമ്മം ആവശ്യമില്ലാത്തതാണ്. അങ്ങനെ നിഷേധിക്കുന്നതിന് കാരണം പ്രധാനമായിട്ടും ഈ പ്രകടന ഗ്രന്ഥങ്ങളുടെ അധ്യയനമാണ്. പ്രകടന ഗ്രന്ഥങ്ങൾ അതിന് ഈ തത്വത്തെക്കുറിച്ചുള്ള മനനമില്ല. ഭാഷ്യവും പ്രകടന ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഉപകാരം എല്ലാം അത് ആ മുഖ്യമായ തത്വം മാത്രം പറയുന്നു. അവിടെ അതെല്ലാം നിരിധ്യാസനപരമാണ്. ഭാഷ്യം അങ്ങനെയല്ല. ഭാഷ്യം ശ്രവണം മനനം നിരിധ്യാസനം എന്ന് ഒരുമിച്ച് നടക്കുന്നതാണ്. അതങ്ങനെയല്ല, നിധ്യാസനം മാത്രം. അവിടെ പൂർവപക്ഷങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പൂർവപക്ഷത്തെ കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് മനനം വരുന്നത്. പൂർവപക്ഷത്തെ ചിന്തിക്കാതെ തത്വത്തെ മാത്രം അനുസന്ധാനം ചെയ്യുമ്പോൾ അത് നിധ്യാസനമാണ്. നിധ്യാസനം എന്ന് പറയുന്നത് സാരമായി ഭാഷ്യത്തിന്റെ സാരമോ ആത്മബോധം പോലെയുള്ള ലഘുഗ്രന്ഥങ്ങളെല്ലാം അത് സാരമാണ്. എന്താണ് ഇതിന്റെ പരമമായ താല്പര്യം, അതിൽ മനസ്സുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ കർമ്മത്തിനോ ഉപാസനയ്ക്കോ ഒന്നും പ്രാധാന്യം കൊടുക്കാറില്ല. അത് ചർച്ചയ്ക്ക് വരാറില്ല. വന്നാൽ തന്നെ അത് നിഷേധാത്മകമായിരിക്കും, അത് ആവശ്യമില്ല. അവിടെ രണ്ടു കാര്യം പറയാനുള്ളൂ, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് ധാരാളം പ്രകടനഗ്രന്ഥങ്ങൾ. സാധാരണ അത് ശ്രവണസുഖമുള്ളതാണ്. ശ്രവണസുഖം എന്ന് വെച്ചാൽ കേൾക്കാൻ രസമുള്ളതാണ്. പക്ഷേ അത്ര സുഖമേ കാണത്തുള്ളൂ, അതിക്കവിഞ്ഞ അതിൽ നിന്ന് സുഖമൊന്നും കിട്ടത്തില്ല. ഭാഷയൊന്നിട്ടും അങ്ങനെയല്ല, ഏറെക്കുറെ ദുർഗ്രഹമാണ്. കണ്ണുപൂർവക്ഷം സിദ്ധാന്തം ഈ രീതിയിലാണ് പോകുന്നു. ഗ്രഹിക്കാനുള്ള കൂടുതൽ ഗ്രഹിച്ചിട്ട് തള്ളിക്കളയാനുണ്ട്. പൂർവക്ഷത്തെ നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം അത് മനസ്സിലാക്കും, അത് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനെ നിഷേധിക്കും. പൂർവക്ഷമാണ് കൂടുതൽ, സിദ്ധാന്തം കുറവാണ്. വളരെ പൂർവക്ഷങ്ങൾ പറഞ്ഞ് ഇവിടെ തന്നെ ഒരു 4-5 പേജ് പൂർവക്ഷമാണ്. അതെല്ലാം ചർച്ച ചെയ്ത അവസാനം സിദ്ധാന്തം ഒരു വരിയിലാണ്. ഈ ഒരു വരിയാണ് പ്രകടന ഗ്രന്ഥങ്ങളിൽ വരുന്നത് അവസാനത്ത്. അവിടെ കർമ്മമോ ഉപാസനയോ പരാമർശം കേവലം അതിനെ നിഷേധിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് എന്തു ചെയ്യുന്നു? ഈ ഭാഷയും മറ്റും അധ്യയനം ചെയ്യാത്തവർ പ്രകടന ഗ്രന്ഥങ്ങൾ മാത്രം അധ്യയനം ചെയ്യുമ്പോൾ അതിന് തെറ്റിദ്ധാരണ വരുന്നു. കാരണം മനനം സംഭവിക്കാതെ നിധ്യാസന ശരിയാകത്തില്ല. അതൊരുമിച്ച് സംഭവിക്കുന്നതാണ് ഭാഷ. ഇത് പ്രകടനം എന്തിനു വേണ്ടിയുള്ളതാണ്? ശരിയായ ആ മനനം ചെയ്തവർക്ക് ആ തത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടി, അതിൽ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിധ്യാസന വരുമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതിനെ മാത്രം ആശ്രയിച്ച ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഈ അദ്വൈതത്തെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും വരാം. അതിലൊന്നാണ് അദ്വൈതത്തിൽ കർമ്മത്തിന് പ്രസക്തിയില്ല. അദ്വൈതം കർമ്മത്തെ പാടെ നിഷേധിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളാദ്യം പ്രകടന ഗ്രന്ഥത്തിലെ നിങ്ങളൊന്നും കടക്കാറില്ല. ആദ്യം ബ്രഹ്മസൂത്രത്തിൽ തന്നെ തുടങ്ങിയതുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നേരെ ചൊവ്വേ തന്നെ മനസ്സിലാക്കും. അതുമാത്രമല്ല, ആദ്യം നമ്മൾ പ്രകടന ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കേവലം നിധ്യാസനപരമായ, കേവലം തത്വപ്രതിപാദനപരമായ അതിനെ അനുസന്ധാനം ചെയ്തു കഴിഞ്ഞാൽ അത് തത്വത്തിന്റെ വ്യക്തതയ്ക്ക് പകരം ഇത്തരം ഭ്രമങ്ങളുണ്ടാകും. കർമ്മത്തെ മറ്റും നിഷേധിക്കുക, ഇത്തരം ഭ്രമത്തെ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് കർമ്മത്തിന്റെ മേഖലയിൽ നിൽക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടാകും. കർമ്മം ചെയ്യാൻ താല്പര്യമുള്ളവരെ നിരാശപ്പെടുത്തും, അലസന്മാരെ വളരെ സന്തോഷിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് മനനം, ശ്രവണ മനനങ്ങൾ ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചിട്ടുള്ളവർക്ക് നിധ്യാസനത്തിൽ മനസ്സുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകടനങ്ങൾ. മിക്ക അങ്ങനെ അല്ലാത്തതുകൊണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട പ്രകടനങ്ങളെല്ലാം അതാണ്. അപ്പൊ അത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ്. കേവലം നിധ്യാസനപരമാണ് എന്നാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭാഷകാരൻ കർമ്മത്തെ പാടെ നിഷേധിക്കുന്നുണ്ട്. എങ്ങനെ നിഷേധിക്കുന്നു? കർമ്മം കൊണ്ട് ഇത് സാധ്യമല്ല, അത് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ നിഷേധിക്കുന്നുണ്ട്. അതേസമയം കർമ്മത്തിന്റെ പ്രാധാന്യം, ജ്ഞാനം പോലെ തന്നെ കർമ്മത്തിനും പ്രാധാന്യമുണ്ട് അതും പറയുന്നുണ്ട്. അപ്പോൾ ജീവൻ അവന്റെ സംസ്കാര പ്രേരിതനായി ജന്മത്തെ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അവന്റെ യോഗ്യത കർമ്മത്തിനാണ്, ജ്ഞാനത്തിനല്ല. ഇവിടെ തന്നെ പറയും ജ്ഞാനത്തിനുള്ള ആ യോഗ്യത അപൂർവമായി സംഭവിക്കാറുള്ളൂ. ഇപ്പൊ കർമ്മം സ്വാഭാവികമായും ഒരുവനെ പ്രാപിക്കുന്നതാണ്, അത് വന്നുചേരുന്നതാണ്. അതിന് മുഖ്യമായൊരു ഹേതു സംസ്കാരമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആശയം മനസ്സിലാക്കിയതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് ഒഴിയാൻ പറ്റത്തില്ല. എന്തെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിച്ചതുകൊണ്ട് കർമ്മത്തെ വിടാനൊക്കെ അവർ വിട്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് വിവേകം ഉണ്ടാകത്തുമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ജ്ഞാനോത്പത്തിക്ക് കർമ്മം അത്യന്താപേക്ഷിതമാണ്. എങ്ങനെയാണോ മോക്ഷത്തിന് ജ്ഞാനത്തെ കാരണമെന്ന് അദ്വൈതത്തിൽ പറയുന്നത്, അതേ പ്രാധാന്യമാണ് ജ്ഞാനോത്പത്തിക്ക് കർമ്മത്തിന്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, മോക്ഷത്തിന് എങ്ങനെ ജ്ഞാനം പ്രധാനമായിരിക്കുന്നു, അതുപോലെ ജ്ഞാനോത്പത്തിക്ക് കർമ്മം പ്രധാനമാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് കർമ്മം മോക്ഷത്തിന് കാരണമാണ് എന്നുള്ളതിന് ഇവിടെ നിഷേധിക്കുന്നു. അത്ര ഏത ചിന്തയെ ഇവിടെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. വിദ്യ കർമ്മണർ വിവേകാർത്ഥം, വിദ്യയും കർമ്മത്തെയും വിവേചിച്ചറിയണം. എങ്ങനെ വിവേചിച്ചറിയണം? വിദ്യയുടെ പ്രയോജനം എന്താണ്? ഇവിടെ വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ജ്ഞാനത്തിന്റെ പ്രയോജനം എന്താണ്? മോക്ഷം. കർമ്മത്തിന്റെ പ്രയോജനം എന്താണ്? ജ്ഞാനം. ഇത് വിവേചിച്ചറിയണം. അപ്പോ കർമ്മം എങ്ങനെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു, ജ്ഞാനം എങ്ങനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു, ഇത് വിവേചിച്ചറിയണം. ഇൻ കർമ്മ ഭീവ കേവലേഭ്യ പരം ശ്രേയ, ആ പരവുമായ ശ്രേയസ്, അതായത് മോക്ഷം കർമ്മം കൊണ്ട് സാധ്യമാകുന്നു. ഇത് വിദ്യാ സവ്യപേക്ഷ്യ, അതോ ജ്ഞാനവും കർമ്മവും ചേർത്തു? ജ്ഞാനവും കർമ്മവും എന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാനത്തിന് പ്രാധാന്യമില്ല, കർമ്മത്തിന് പ്രാധാന്യമുണ്ട്. കർമ്മത്തെ മുഖ്യമായി സ്വീകരിക്കും, അതോടൊപ്പം ജ്ഞാനം. അതാണ് വിദ്യാസവ്യപേക്ഷ എന്ന് പറയുന്നത്. വിദ്യയെക്കൂടി സ്വീകരിക്കുന്ന കാര്യം കർമ്മം അഹോസി, മറിച്ച് വിദ്യാ കർമ്മഭ്യാം രണ്ടുപേർപോലെ സംഹതാഭ്യാം, ജ്ഞാന കർമ്മങ്ങൾ രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. വിദ്യയാവാ കർമാപേക്ഷ, അത് വിദ്യയ്ക്ക് പ്രാധാന്യം, അതിനോടൊപ്പം കർമ്മവും. അങ്ങനെയാണ് ഉദ, അതോ മറിച്ച് കേവലായ ഏ വിദ്യായ, അതോ വിദ്യ മാത്രം കൊണ്ടാണ്, ഏതെല്ലാം പക്ഷങ്ങൾ കൊണ്ട് അതെല്ലാം ചിന്തിക്കുന്നു. ഒന്ന് കേവല കർമ്മം, ഒന്നാമത്തെ പക്ഷം. കേവല കർമ്മം കൊണ്ട് മോക്ഷം സാധ്യമാകുന്നില്ല. രണ്ട് വിദ്യയും കർമ്മവും ചേർന്നത്, അതിന് കർമ്മത്തിന് പ്രാധാന്യമുള്ളത്, അതിനെ നിഷേധിക്കുന്നു. മൂന്നാമത്തത് രണ്ടിനും തുല്യ പ്രാധാന്യം, വിദ്യാ കർമ്മങ്ങൾ, അതിനെ നിഷേധിക്കുന്നു. നാലാമത് കർമ്മത്തിന് പ്രാധാന്യം, വിദ്യ അപ്രധാനം, അതിനെ നിഷേധിക്കുന്നു. അഞ്ചാമത് കേവലമായ വിദ്യ, അതിനെ സ്വീകരിക്കുന്നു. അതാണ് സിദ്ധാന്തം. ഇനി വരുന്ന ഭാഗങ്ങളിൽ ഇതാണ് ചർച്ച ചെയ്യുന്നത്. സമസ്ത യഥാർത്ഥ ജ്ഞാനവത കർമാധികാര, കർമ്മം കൊണ്ട് മോക്ഷം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? സമസ്ത യഥാർത്ഥ ജ്ഞാനവത എന്ന് പറഞ്ഞല്ലോ. ബാല്യത്തെ ഉപനയനം ചെയ്യുന്നു, ഗുരുകുലത്തിന് താമസിക്കുന്നത് അധ്യയനം ചെയ്യുന്നു, വേദമീമാംസ, അതുകൊണ്ട് വേദാർത്ഥ ജ്ഞാനം, സമസ്ത വേദാർത്ഥ ജ്ഞാനം വരുന്നു. അവനാണ് പിന്നീട് ഗുരുകുലത്തിൽ നിന്ന് വീട്ടിൽ പോയിട്ട് കർമ്മം ചെയ്യുന്നു, അഗ്നിഹോത്രാദികൾ അനുഷ്ഠിക്കുന്നത്. അപ്പം സമ്പൂർണമായ വേദാധ്യയനത്തിന് ശേഷമാണ് കർമ്മം ചെയ്യുന്നത്. ആ കർമ്മം കൊണ്ട് മോക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ആ കർമ്മത്തിനെന്താ പ്രയോജനം? വേദ പ്രശ്ന ദിഗന്തവ്യ സർവസ്വ ദിജന്മനോ, ദിജന്മാ ഉപനയനം ചെയ്തവൻ, കൃഷ്ണ വേദ അധികന്തവ്യ, പൂർണ്ണ വേദവും അധ്യയനം ചെയ്യണം. സരഹസ്യ, രഹസ്യത്തോടുകൂടി രഹസ്യം ഉപനിഷത്ത്, ഉപനിഷത് സഹിതമായ വേദം അധ്യയനം ചെയ്യണം. ഉപനിഷത്ത് സഹിതം എന്തുകൊണ്ട് പറഞ്ഞു? പൂർവമീമാംസകർ പറയുന്നത് ഈ ഉപനിഷത്ത് ഒട്ടുമുക്കാലും അത് അർത്ഥവാദപരമാണ്. പക്ഷെ വേദാധ്യയനം സ്വാധ്യായോ അധ്യയതവ്യ, വേദം അധ്യയനം ചെയ്യണമെന്ന് വേദം തന്നെ വിധിച്ചിരിക്കുന്നതുകൊണ്ട് അത് സ്തുതി നിന്ദാപരങ്ങളാണെങ്കിലും അതുകൂടി ചേർത്ത് അധ്യയനിച്ചു. ഇപ്പൊ പൂർണ്ണ വേദാധ്യയനം അത് ചെയ്ത് അതിനുശേഷം കർമ്മത്തിലേക്ക് കിടക്കുക. ഇത് സ്മരണ മനസ്മൃതി ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ വേദാധ്യയനം അധിഗമസ്ഥ സഹ ഉപനിഷദർത്ഥേന ആത്മജ്ഞാനാദിന, ആ വേദാധ്യയനം എങ്ങനെ ചെയ്യണം? സഹ ഉപനിഷദർത്ഥേന, ഉപനിഷത്തിന്റെ താല്പര്യം ഗ്രഹിക്കുന്ന അതെന്താണ് ആത്മജ്ഞാനം? സമ്പൂർണമായ വേദത്തിന്റെ അധ്യയനം ഉപനിഷത് അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് ആത്മജ്ഞാനപൂർവകമായി, അതിനുശേഷം വിദ്വാൻ യജതി, വിദ്വാൻ വേദജ്ഞാനി, വേദജ്ഞൻ യാഗം ചെയ്യുന്നു, വിദ്വാൻ യാചയതി, പുരോഹിതനായി യാഗം ചെയ്യിപ്പിക്കുന്നു, സ്വന്തം നിലയിൽ നിത്യാഗ്നിഹോത്രവും മറ്റും ചെയ്യുന്നു, മറ്റേ യജമാനെ കൊണ്ട് രാജസ്വയം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ഇതിജാവിദുഷവേവ കർമ്മണ്യധികാര പ്രദർശിതി. അതുകൊണ്ട് വേദാധ്യയനത്തിന് ശേഷം കർമ്മം ചെയ്യുന്നതുകൊണ്ട്, വേദജ്ഞാനത്തിന് ശേഷം കർമ്മം ചെയ്യുന്നതുകൊണ്ട് വേദജ്ഞാനമുള്ളവനാണ് വിദ്വാൻ ജ്ഞാനി. എന്താണ് ചെയ്യുന്നത്? കാണുന്നത് എന്താണ്? കർമ്മണ്യധികാര പ്രദർശിതി, കർമ്മം ചെയ്യുന്നതാണ് കാണുന്നത്. ഗുരുകുലത്തിൽ നിന്ന് വീട്ടിൽ പോയാൽ പിന്നെ കർമ്മമാണ് ചെയ്യുന്നത്. വേദജ്ഞാനം കർമ്മത്തിനുള്ളതാണ്. ഏവ കർമ്മം നീട്ടിക്കുക അർഹ പ്രദർശിത, വിദ്വാനാണ് കർമ്മം പ്രദർശിത സർവത്ര എന്ന് പറയുമ്പോൾ വിദ്വാന് കർമ്മമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും. ജ്ഞാത്വാക അനുഷ്ഠാനം, അറിഞ്ഞിട്ടാണ് അനുഷ്ഠാനം. വേദജ്ഞാനത്തിന് ശേഷം കർമ്മം ചെയ്യുന്നു. അതുകൊണ്ട് വേദജ്ഞാനത്തിന് ശേഷം കർമ്മം, കർമ്മത്തിന് ശേഷം മോക്ഷം. കൃഷ്ണസ്ഥ വേദ കർമാർത്ഥ ഇതിഹി മഞ്ജിരി കേജി. പൂർവമീമാംസകരും മറ്റെന്താണ് പറയുന്നത്? സമ്പൂർണ്ണ വേദവും കർമ്മം ചെയ്യാനുള്ളതാണ്. പ്രത്യേകിച്ചൊരു നിർഗുണ ബ്രഹ്മത്തെ ഒന്നും അത് ബോധിപ്പിക്കുന്നില്ല, സർവകർമ്മ സന്യാസത്തെ ബോധിപ്പിക്കുന്നില്ല, അങ്ങനെ ഒരു ആത്മജ്ഞാന നിഷ്ഠയെ ബോധിപ്പിക്കുന്നില്ല, അതിന്റെ ഫലമായി വരുന്ന ഒരു നിശ്രേയസത്തെ ബോധിപ്പിക്കുന്നില്ല, പിന്നെയോ എല്ലാം കർമ്മത്തെ ബോധിപ്പിക്കുന്നു. കർമ്മം ചെയ്യുക, മോക്ഷം നേടുക. കർമ്മഭ്യസ്ത പരം ശ്രേയോന അവാപ്യത വേദാന്തവസ്യ. വേദാധ്യയനം, അതിനുശേഷം കർമ്മം. ഇതേ വേദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് കർമ്മം കൊണ്ട് മോക്ഷം എന്ന് സ്വീകരിച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ വേദം വ്യർത്ഥമാകും. കാരണം വേദം പൂർണ്ണമായി അധ്യയനം ചെയ്തിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അതിൽ നിന്ന് മോക്ഷം ഉണ്ടായില്ലെങ്കിൽ പിന്നെ വേദം എന്തിന്? വേദം അനർത്ഥമാണെന്ന് വരും. ഇത്രയും ആദ്യത്തെ പക്ഷത്തിന്റെ പുറപക്ഷം അതിന് സമാനം പറയുന്ന ഭാഷകാരൻ നാം നിത്യത്വം മോക്ഷസ്യ, മോക്ഷം നിത്യമാണ്. നിത്യോഹി മോക്ഷ ഈശ്വര, മോക്ഷം ആത്മസ്വരൂപമാണ്, ആത്മാവ് നിത്യമാണ്, അതുകൊണ്ട് മോക്ഷവും നിത്യമാണ്. കർമ്മകാര്യസിച്ച നിത്യത്വം പ്രസിദ്ധൻ ലോകേ. പക്ഷെ മോക്ഷത്തെ എന്തുകൊണ്ട് കർമ്മഫലമായി സ്വീകരിക്കുന്നില്ല? കർമ്മം കർമ്മഫലം അനിത്യമാണ്. പ്രസിദ്ധൻ ലോകേ, അതിന് വേദം പഠിക്കേണ്ട കാര്യമില്ല, ലോകത്തിലോ പ്രസിദ്ധമാണ്. കർമ്മഭ്യസ്ത ശിരയോ അനിത്യം സ്യാ തച്ച അനിഷ്ഠം. കർമ്മത്തിൽ നിന്നൊരു മോക്ഷം ഉണ്ടാവുക, ആ മോക്ഷം അനിത്യമാകുക, അത് അനിഷ്ടമാണ്. അത് ആർക്കും താല്പര്യമുള്ള കാര്യമില്ല. അനിത്യമായൊരു മോക്ഷം, അതിനുവേണ്ടി പരിശ്രമിക്കുക, അങ്ങനെ ഒരു മോക്ഷത്തെ നേടുക, അതാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. യഥാഹ കർമ്മ ചിത്തോ ലോകഹ ക്ഷീയത ഇത്യാദി ന്യായ അനുഗ്രഹീത ശ്രുതി വിരോധ. എന്തുകൊണ്ട് ശ്രുതി എന്ന് പറയുന്നു? ശ്രുതി യുക്തിയുക്തമായി പറയുന്നു, എങ്ങനെയാണ് ഈ ലോകത്തിൽ കർമ്മം കൊണ്ട് സമ്പാദിക്കുന്ന ലോകങ്ങൾ നശിക്കുന്നത്, അതുപോലെ വൈദികമായ കർമ്മം കൊണ്ട് സമ്പാദിക്കുന്ന സ്വർഗാദി പല ലോകങ്ങളും നശിക്കുന്നു, അതുകൊണ്ട് കർമ്മഫലം നശിക്കുന്നതാണ്. കർമ്മം കൊണ്ട് മോക്ഷം എന്ന് വന്നു കഴിഞ്ഞാൽ ആ മോക്ഷം നശിക്കും. പക്ഷേ മോക്ഷം നിത്യമാണ്. കർമ്മം കൊണ്ടുള്ള മോക്ഷത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശ്രുതിക്ക് വിരോധം വരും. ശ്രുതി വിരോധ കാമ്യപ്രതി, അതുകൊണ്ട് അത് ശരിയല്ല. കർമ്മം കൊണ്ട് മോക്ഷം സാധ്യമല്ല. ഇനി മറ്റൊരു കാര്യം പറയുന്നത് മുമ്പ് ചർച്ച ചെയ്തതാണ്. കാമ്യ പ്രതിശുദ്ധിയോരനാരംഭ, കാമ്യനിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ആരബ്ധസ്ഥിത കർമ്മണോപഭോഗേന ക്ഷയ, ഏത് കർമ്മങ്ങളാണോ ഈ ജന്മത്തിന് കാരണമായതാണ് ആരബ്ധം, അത് അനുഭവം കൊണ്ട് നശിക്കും, ശരീരനാശത്തോടുകൂടി അത് തീരും. നിത്യാനുഷ്ഠാനാശ പ്രത്യവായ മുപ്പത്തേഹേ, നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, പാപങ്ങളടങ്ങും. ജ്ഞാന നിരപേക്ഷയും മോക്ഷ, മരണത്തോടുകൂടി മോക്ഷം സംഭവിക്കുക. ഇതിനു മുമ്പ് ചർച്ച ചെയ്താണ് ഈ പക്ഷം. ഇത് എന്താണെങ്കിലോ തച്ചന, അതും ശരിയല്ല. ഇവിടെ എന്താണ്? കാമ്യം ഒഴിവാക്കുക, സ്വർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല. നിഷിദ്ധത്തെ ഒഴിവാക്കിയാൽ നരകത്തിൽ പോകണ്ട. പിന്നെ ശേഷിക്കുന്ന കേവലം നിത്യകർമ്മമാണ്. ആ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതെന്ത് ചെയ്യും? പാപത്തെ നശിപ്പിക്കും. ഈ പ്രാരബ്ധം, ഈ ജന്മം, അത് അനുഭവം കൊണ്ട് ഈ ശരീരം നശിക്കും. പാപം നശിക്കുന്നതുകൊണ്ട് ഇനി വേറെ ശരീരം ഉണ്ടാകത്തില്ല. മരണത്തോടുകൂടി മോക്ഷം സംഭവിക്കും. വിശേഷ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. തച്ചനാത് ശരിയല്ല. ശേഷകർമ്മ സംഭവ പറയുന്നു, അനന്തജന്മങ്ങളിലെ പൂർവകർമ്മങ്ങൾ എങ്ങനെയും നശിക്കുന്നു, അത് ശേഷിക്കുന്നു. ഈ പ്രാരബ്ധം കൊണ്ട് ഈ ശരീരം എടുത്തിട്ട് ശേഷിക്കുന്നതാണ് ശേഷകർമ്മം. അത് അന്ധകർമ്മത്തിൽ സഞ്ചയിച്ചിട്ടുണ്ട്, അത് എങ്ങനെയാണ് നശിക്കുന്നത്? അത് നശിക്കത്തില്ല. തന്നിമിത്ത ശരീരാന്തരോത്പത്തി പ്രാപ്നോതീതി പ്രത്യുക്തം. നേരത്തെ ഇതിന് മറുപടി പറഞ്ഞതാണ്, കർമ്മശേഷം കൊണ്ട് ഈ ശരീരം നശിച്ചാലും വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരും, കർമ്മം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്നത് ജ്ഞാനം കൂടാതെ മോക്ഷം, നിത്യകർമ്മങ്ങൾ കൊണ്ട് പാപത്തെ നശിപ്പിച്ചാൽ ശരീരനാശത്തോടുകൂടി മോക്ഷം വരും എന്ന് കരുതുന്നത് ശരിയല്ല. അങ്ങനെ പലരും കരുതുന്നുണ്ട്, ശരീരം നശിച്ചാൽ മോക്ഷം വരും, സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതി, അതുകൊണ്ട് പാപങ്ങളെല്ലാം നശിക്കും. അത് ശരിയല്ല. കർമ്മശേഷ നിത്യാനുഷ്ഠാനേന അവരോധ ക്ഷയ അനുഭവത്തിരിച്ച് അന്ന് പറഞ്ഞെന്താണ്? ഈ നിത്യകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പൂർവ അനന്തജന്മങ്ങളിൽ ആർജിച്ചിരിക്കുന്ന കർമ്മങ്ങൾ എങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് വിരുദ്ധമായ കാര്യമല്ല, മറിച്ച് ഇത് അങ്ങോട്ട് ചേരട്ടെ. ഇതുവരെ സഞ്ചയിച്ചിരിക്കുന്ന കർമ്മത്തോടുകൂടി ഈ ചെയ്യുന്ന കർമ്മ സംസ്കാരവും അങ്ങോട്ട് ചേരും. ഇത് തമ്മിൽ വിരോധത്തിന് കാര്യം. അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെ ചെയ്ത് ശരീരമാശം വരെ കാത്തിരിക്കുക, അതുകൊണ്ട് സർവ്വകർമ്മങ്ങൾ ഒടിഞ്ഞുപോകും എന്ന് വിചാരിക്കുന്ന അബദ്ധമാണ്. കർമ്മം അങ്ങനെയൊന്നും അല്ല മോക്ഷത്തിന് സഹായിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. മുമ്പ് പറഞ്ഞാണ് യഥുക്തം സമസ്ത വേദാർത്ഥ ജ്ഞാനവത കർമ്മ അധികാര ഇത്യാദി മുമ്പ് പറഞ്ഞല്ലോ തുടക്കത്തിൽ. ഇവിടെ സമ്പൂർണ്ണ വേദവും അറിഞ്ഞവനാണ് കർമ്മം ചെയ്യുന്നത്. അപ്പൊ വേദാധ്യയനത്തിന്റെ ഫലം കർമാനുഷ്ഠാനമാണ്. അതുകൊണ്ട് കർമാനുഷ്ഠാനം കൊണ്ട് മോക്ഷം സംഭവിച്ചു തന്നെ തീരണം. അത് സംഭവിച്ചില്ലെങ്കിൽ ഈ വേദം വ്യർത്ഥമായി തീരും. എന്തുകൊണ്ട്? വേദത്തിൽ നിന്നാണ് അവൻ ധരിച്ച് കർമ്മം ചെയ്യണോ? ആ കർമ്മത്തിൽ നിന്ന് നിശ്രേയസ് സംഭവിച്ചില്ലെങ്കിൽ വേദം നിശ്രേയസത്തിന് കാരണമല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ വേദത്തെ ആസ്തികന്മാർ സ്വീകരിക്കത്തില്ല. നിശ്രേയസത്തിന് കാരണമില്ലാത്ത ഒരു വേദങ്ങളുണ്ടാ പ്രയോജനം. ഇതൊക്കെ സമസ്ത വേദാർത്ഥ ജ്ഞാനം അത് കർമാധികാരം. അതുകൊണ്ട് വേദാർത്ഥ ജ്ഞാനം ഉള്ളവനാണ് കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് മോക്ഷം എന്ന് പറഞ്ഞത് തച്ചന, അതും ശരിയല്ല. ശ്രുതജ്ഞാനം വ്യതിരേക ഉപാസനസ്യ പറയുന്നു. വേദജ്ഞാനം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗുരുകുലത്തിൽ പോയി വേദ അധ്യയനം ചെയ്ത് വേദമീമാംസ നടത്തുന്ന ആ വേദജ്ഞാനം, അതാണ് പറയുന്നു. അതല്ല വേദജ്ഞാനം, അതല്ല. വേദ അധ്യയനം ചെയ്യുന്നു, വേദത്തിന്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. ആ വേദാർത്ഥ ജ്ഞാനത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ? ജീവാത്മ പരമാത്മ ഏകത്വം മാത്രമല്ല അവിടെ ബോധിപ്പിക്കുന്നു, ആത്മാവിന്റെ സ്വരൂപം എന്താണെന്ന് മാത്രമല്ല ബോധിപ്പിക്കുന്നു, അനേക കർമ്മങ്ങൾ, കാമ്യം, നിഷിദ്ധം, നിത്യം, നൈമിത്തികം എന്നിങ്ങനെ നാനാതരത്തിലുള്ള കർമ്മങ്ങളെ ബോധിപ്പിക്കുന്നു. വേദജ്ഞാനം എന്ന് പൊതുവെ പറയുമ്പോൾ കർമ്മജ്ഞാനത്തെയാണ് മീമാംസകർ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല വേദജ്ഞാനം. വേദജ്ഞാനം ഉപനിഷത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ശ്രോതവ്യോ മന്ദവ്യോ നിരിധ്യാസിതവ്യോ എന്നുകൂടി പറയുന്നുണ്ട്. അതിനെ കൂടി വേദത്തിന്റെ ജ്ഞാനമായിട്ട് സ്വീകരിക്കും. ശ്രോതവ്യോ മന്ദവ്യോ നിരിധ്യാസിതവ്യോ എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ച്? കർമ്മത്തെക്കുറിച്ചല്ല. അത് കഴിഞ്ഞ് സ്വാധ്യായോ അധ്യേതവ്യ എന്ന് വിധിച്ചു കഴിഞ്ഞപ്പോ വേദാധ്യയനം ചെയ്തു, അതിൽ നിന്ന് കർമ്മജ്ഞാനം ഉണ്ടായി. ആ കർമ്മജ്ഞാനത്തിൽ നിന്ന് കൂടുതലായി വേദത്തിൽ ശ്രവണ മനന നിധ്യാസനങ്ങളെ കുറിച്ച് പറയുന്നത് അത് ആത്മാവിനെ സംബന്ധിച്ചാണ്, കർമ്മത്തെ സംബന്ധിച്ചല്ല. ശ്രുതജ്ഞാനം മാത്രമേ ഹി കർമ്മൻ അധികരിയതേ. വേദം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ കർമ്മത്തിൽ തന്നെയാണ് അധികാരി. അതാണ് ഗുരുകുലത്തിൽ പോയി വേദം പഠിക്കുന്നു, വേദത്തിന്റെ അർത്ഥം മനസ്സിലായി, ഉടൻ മടങ്ങി ഗൃഹത്തിലേക്ക് പോകുന്നു, ഗൃഹസ്ഥാശ്രമിയാകുന്നു, കർമ്മം ചെയ്യുന്നു. അപ്പൊ വേദജ്ഞാനത്തിന്റെ ഫലം എങ്ങനെയാണ് കണ്ടുവരുന്നത്? ഇത് ശരി തന്നെയാണ്. വേദജ്ഞാനം വേദത്തെ അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കർമ്മത്തിനെ ഉപകരിക്കത്തുള്ളൂ. അപ്പൊ വേദജ്ഞാനം എന്ന് പറയുമ്പോൾ കർമ്മത്തിന് കാരണമായിരിക്കുന്ന ജ്ഞാനത്തെ മാത്രം എടുത്താൽ പോരാ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വേദത്തിൽ ഒരുപാട് അറിവുകളുണ്ട്. ഇപ്പോൾ ആൾക്കാർ വേദത്തിന് ഒരുപാട് ഗവേഷണം നടത്തുന്നു. അതിന്റെ അകത്ത് ആറ്റം ബാമ്പും ഹൈഡ്രജൻ ബാമ്പും ഒക്കെ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നാ പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സർവവിജ്ഞാനവും വേദത്തിനകത്തുണ്ടെന്ന് പറയേണ്ടി വരും. വേദജ്ഞാനമെന്ന് മാത്രം പറഞ്ഞതുണ്ടായില്ല. അങ്ങനെയുള്ള വേദജ്ഞാനം അത് കർമ്മത്തിന് ഉപകരിക്കുന്നതാണ്. അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. ശ്രുതജ്ഞാനം മാത്രേണ വേദാധ്യയനം കൊണ്ട് ജനിച്ച കർമ്മനിധിക്കരി ഗുരുവിനെ കർമ്മത്തിന് പ്രാപ്തനാക്കുന്നു. ഉപാസന അപേക്ഷതേ, അവിടെ അത് ഉപാസന അപേക്ഷിക്കുന്നില്ല. അജ്ഞാനം കർമ്മം ഈ രണ്ട് ഭാഗത്തിലായി നിൽക്കുന്നു. ഉപാസന എന്ന് പറഞ്ഞാൽ ഇവിടെ നിധ്യാസനം, അവിടേക്കൊന്നും വരുന്നില്ല. ഉപാസനം ച ശ്രുതജ്ഞാനാത് അർത്ഥാന്തരം വിധീയത മോക്ഷഫലം. അത് കഴിഞ്ഞവിടെ ശ്രുതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ എന്ന് പറയും. അത് കർമ്മത്തിന് വേണ്ടിയല്ല, അത് മോക്ഷത്തിന് വേണ്ടിയാണ്. അതാണ് ഉപാസനം ച ശ്രുതജ്ഞാനാത് അർത്ഥാന്തരം വിധീയത. ശ്രുതജ്ഞാനത്തിൽ നിന്നാണ് ലഭിച്ചത് കർമ്മം. അതിൽ നിന്നും അർത്ഥാന്തരം മറ്റൊരു വസ്തുവിനെയാണ് അത് ബോധിപ്പിക്കുന്നതെന്നാണ് മോക്ഷമാകുന്ന ഫലത്തെ. അർത്ഥാന്തര പ്രസിദ്ധിശ്ചസ്യ ശ്രോതവ്യ തദ്വ്യതിരേകേണ മന്ദമ്യോ നിരിധ്യാസിതവീതി യത്നാന്തര വിധാന നിരിധ്യാസനവസ്ഥ പ്രസിദ്ധ ശ്രവണ ജ്ഞാനാ അർത്ഥാന്തരത്വം. ഇവിടെ രണ്ടു കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്താണ്? ശ്രുതജ്ഞാനം, ശ്രവണജന്യമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമായിരിക്കണമെന്നില്ല. കാരണം വേദം നാനാ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട്. എവിടെയുണ്ട് ഈ ശ്രുതജ്ഞാനം? ശ്രവണം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം. അതന്നെ വേദം പഠിക്കുന്നവനെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പൗരോഹിത്യത്തിന് പോകുന്നു. വേദജ്ഞാനം ഉണ്ടാക്കുകൊണ്ടാണ്, അതും ശ്രുതജ്ഞാനമാണ്. പക്ഷേ അത് പൂർണ്ണമായ വേദജ്ഞാനമല്ല. എന്തുകൊണ്ട്? ശ്രോതവീത്വ ശ്രോതവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം തദ്വ്യതിരേകേണ മന്ദവ്യോ നിരിധ്യാസിതവ്യോ. ഇത് യത്നാന്തര വിധാന, ശ്രവണത്തിൽ അത് അവസാനിക്കരുത്, മനന നിരിധ്യാസനങ്ങൾ ചെയ്യണം എന്ന് വീണ്ടും യത്നത്തെ വിധിച്ചിരിക്കുകയാണ്. കർമ്മത്തെ അല്ല വിധിച്ചത്. അവിടെ കർമ്മത്തിന് വേണ്ടിയുള്ള ഒരു ശ്രവണം അത് വേറെ, മനന നിരിധ്യാസനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രവണം വേറെ. അതുകൊണ്ട് ശ്രവണജ്ഞാനാത് അർത്ഥാന്തരത്വം. അപ്പോ ഈ ശ്രവണജ്ഞാനത്തിൽ നിന്ന് അർത്ഥാന്തരവും വേറെ അർത്ഥങ്ങളുണ്ട്. എന്താണ് മനന നിരിധ്യാസനങ്ങൾ? അപ്പോൾ ഇതിന് മനസ്സിലാക്കുന്നത് എന്താണ്? ഒന്ന്, വേദത്തെ അധ്യയനം ചെയ്യുന്നു, ശ്രവണമാണ്. കർമ്മത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു, കർമ്മം ചെയ്യുന്നു, അതൊന്ന്. മറ്റൊന്ന് വേദാധ്യയനം ചെയ്യുന്നു, ഉപനിഷത് അധ്യയനം, ശ്രവണം, അവിടെ മനന നിധ്യാസനങ്ങൾ. വേറിട്ട്. ഇത് രണ്ടും രണ്ടാണ്. ഒരിടത്ത് ശ്രവണത്തിൽ നിന്ന് കർമ്മത്തിലേക്ക് പോകുന്നു, അതേ വേദത്തിന്റെ തന്നെ ശ്രവണം മനനം നിത്യാസനങ്ങളിലേക്കും പോകുന്നു. ഇത് രണ്ടും വേറെ തിരിച്ച് മനസ്സിലാക്കണം.